ഓസ്ട്രേലിയയിൽ പലയിടത്തും മലയാളികൾ ഒരുമിച്ച് ചേർന്ന് ഓഫ്റോഡ് യാത്രകളൊക്കെ പോകാറുണ്ട്. പലയിടത്തും ഇതിനായി ക്ലബ്ബുകളുമുണ്ട്. പക്ഷേ ഓസ്ട്രേലിയൻ ഓഫ്റോഡ് യാത്രകൾ മലയാളികൾക്കിടയിൽ ഇപ്പോഴും അത്ര പരിചിതമായിട്ടില്ല. ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളുള്ള ഓഫ്റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ പോലും ഒരു തുടക്കം കിട്ടാതെ കാത്തിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ രീതികളിലെ പരിചയക്കുറവും സമാന ചിന്താഗതിക്കാരെ കണ്ടുമുട്ടാനുള്ള താമസവുമാണ് ഇവർ കാരണമായി പറയുന്നത്. ഓസ്ട്രേലിയയിൽ ഓഫ്റോഡ് യാത്രകൾക്ക് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുമാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. സിഡ്നി ന്യൂകാസിലിലെ ക്ലബ് 9 ഓഫ്റോഡ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ശ്രീനാഥ് ഭാസ്കരൻ ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. ശ്രീനാഥ് ഭാസ്കരൻ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
താങ്ക് യു.
ശ്രീനാഥ്, ഈ ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ച് ക്ലബ് ഒരു ഓഫ്റോഡ് യാത്രയൊക്കെ നടത്തിയിരുന്നല്ലേ, ഒരു വലിയൊരു ഇവന്റ് സംഘടിപ്പിച്ചിരുന്നല്ലേ. അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
അതെ, 2025 ആദ്യത്തെ ഒരു ഇവന്റ് ആയിരുന്നു. ഞങ്ങൾ ഫോർ വീൽ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 6-7 തീയതികളിലായിരുന്നു നടത്തപ്പെട്ടത്. അത് നടത്തിയത് ഉറുമായി കൺസർവേഷൻ ലാൻഡ്സ് ആയിരുന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ ന്യൂ കാസിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാണ്. ഏകദേശം 10-35 കിലോമീറ്ററോളം നമുക്ക് ബീച്ചിലൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് ആക്ച്വലി ഓറഞ്ചിലെ ഒരു ഫോർ വീൽ ഡ്രൈവ് ക്ലബാണ് അതിൻ്റെ ആ ഒരു ഐഡിയ കൊണ്ടുവന്നത്. ഫ്യൂ ഓഫ് ദം വാണ്ട് ടു വിസിറ്റ് അസ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടെന്ന് അതൊരു ഒരു ഇവൻ്റാക്കി നടത്തിക്കൂടാ എന്നൊരു ഐഡിയ വന്നു. എന്നിട്ട് പിന്നെ നമ്മളതിനെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഒരുപാട് ആളുകൾക്ക് അതിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലായത്. അതിൻ്റെ ഏകദേശം 35 ഫോർ വീൽഡ് വാഹന ഓഫ്റോഡ് വാഹനങ്ങൾ അതിനകത്ത് പങ്കെടുത്തിരുന്നു. ഏകദേശം 75 നമ്മളവിടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തതിൻ്റെ മാക്സിമം ലിമിറ്റായിരുന്നത്. പക്ഷെ അതിലും അതിനുശേഷവും പലരും ബ്രിസ്ബെയിൽ നിന്നും മറ്റും കോണ്ടാക്ട് ചെയ്തെങ്കിലും അവരെ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കുന്ന ഇത്തരം പരിപാടികൾ ഇനിയും ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം അവർ തരുന്നുണ്ട്. ബ്രിസ്ബെയിൽ ഓൾറെഡി കുറച്ചുപേർ പങ്കെടുത്തായിരുന്നു, ബ്രിസ്ബെയിൽ ഗോൾഡ് കോസ്റ്റ് ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ ഓറഞ്ച്, വുളങ്കോങ്, സിഡ്നി ഈ ഏരിയയിൽ നിന്നൊക്കെ ആളുകൾ പങ്കെടുത്തിരുന്നു.
ഓക്കെ, നമ്മൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ക്ലബിനെ ഒന്ന് ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്താം. എന്താണ് ഈ ക്ലബ്ബ്, ക്ലബിന്റെ ഉദ്ദേശം എന്താണെന്ന് കൂടി ഒന്ന് പറയുമോ?
തീർച്ചയായും. ക്ലബ് 9 നമ്മൾ ഫോം ചെയ്യുന്നത് ഏകദേശം 2024 ബിഗിനിങ്ങിലാണ്. നമ്മളൊരു KPO ഡ്രൈവ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ഫ്ലാഗ് ഓഫ് ഇവന്റ് വെച്ചായിരുന്നു ഈ KPO-ലേക്കുള്ള യാത്രയുടെ. അപ്പോൾ അതിന് വന്ന ആളുകളുടെ എണ്ണം എനോർമസ് ആയിരുന്നു. ഞങ്ങളൊരു 10-15 ആളുകൾ ഉണ്ടാകുന്ന വെച്ചാൽ ഏകദേശം 10-60 ആളുകൾ അതിനകത്ത് വന്നായിരുന്നു. സോ ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു എല്ലാവർക്കും ചെയ്യാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ്. ദേ വോണ്ട് സപ്പോർട്ട് അസ്. അപ്പോൾ നമ്മൾ ക്ലബ് 9 ഫോം ചെയ്തത് അവിടെ വെച്ചാണ്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മെയിനായിരുന്നു വെച്ചാൽ ഈ ഓഫ് റോഡിങ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ ഡ്രൈവേലും ഒരു ഫോർ വീൽ ഡ്രൈവ് ഉണ്ട്. ഈ ക്യാൻ സി എറ്റ് അപ്പറാടോ അറ്റ്ലീസ്റ്റ്. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഈ വണ്ടി ഡാമേജ് ആവും. ഇപ്പോൾ പുതിയൊരു വണ്ടി എടുത്ത ആളാണെങ്കിൽ വണ്ടി ഡാമേജ് ആവുക എന്നുള്ളൊരു പേടി അവർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഞാനും പുതിയ വണ്ടിയും കൊണ്ടാണ് പോയത്. വി ഹാഡ് ഫ്യൂ അതർ കാർസ് വിത്ത് അസ്. അപ്പോൾ ഇതെല്ലാം ഒരു ഡാമേജും വരാതെയാണ് ഞങ്ങൾ ഈ മൊത്തം ഡ്രൈവ് കംപ്ലീറ്റ് ചെയ്തത്. അത് KPO വരെ പോയി തിരിച്ചു വന്നു. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എങ്ങനെ ഓഫ് റോഡിങ് ആസ്വാദകരമായിട്ട് പേടിയില്ലാതെ ഒരു പുതിയ വണ്ടി ഓൺ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഡാറ്റ നമ്മളതിൽ കളക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറിയ ചെറിയ ഫോർ വീൽ ഡ്രൈവ് ട്രിപ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അതിലൊക്കെ അവരെല്ലാവരും ചെറിയ ഡിഫിക്കൽട്ടിയുള്ള ട്രാക്കുകളും അല്ലാത്ത ട്രാക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ ചോദിക്കുന്ന വെച്ചാൽ അടുത്ത യാത്ര എപ്പോഴാണെന്നുള്ളതാണ്.
ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ക്ലബാണ് അല്ലേ?
അതെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഒരുപാട് ഇപ്പോൾ ഇംഗ്ലീഷ് ഓഫ് റോഡ് ക്ലബുകൾ ഒരുപാടുണ്ട് ഇവിടെ. ഇവിടെയുള്ള ഓസ്ട്രേലിയൻ നേറ്റീവ്സ് കൊണ്ടുവരുന്ന ഒരുപാട് ക്ലബുകൾ നമ്മൾ പല ക്ലബുകളിലും പോകാറുമുണ്ട്. പക്ഷെ മലയാളികൾക്ക് സോർട്ട് ഓഫ് അവർക്ക് മലയാളത്തിൽ സംസാരിച്ച് ഫീഡത്തോടെ ചെയ്യുന്നതിന് ഒരുപാട് താല്പര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണത്.
ഈ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് പൊതുവെ എങ്ങനെയാണ് അവരൊരു ഓഫ് റോഡ് യാത്രയെ നോക്കിക്കാണുന്നത്?
ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. എവരിവൺ വാണ്ട് ടു ഡു ദാറ്റ്. പക്ഷേ എവിടെ തുടങ്ങണം എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഞങ്ങൾ KPO ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഒരുപാട് ആളുകൾ ഞങ്ങൾ വിളിച്ചിരുന്നു. അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്ര ദിവസം കൂടി ചെയ്യാൻ പറ്റും, എങ്ങനെ എത്രത്തോളം ഡിഫിക്കൽട്ടി ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്, തീർച്ചയായും താല്പര്യമുണ്ട്. പക്ഷേ ഇത് ഇത് ചെയ്യുന്ന ഒരുപാട് പേര് ഓസ്ട്രേലിയ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എവിടെ തുടങ്ങും എന്നുള്ള അറിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ ശ്രീനാഥ്, ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ഓഫ് റോഡ് ചെയ്താൽ വാഹനത്തിന് തകരാറുണ്ടാകുമോ, അങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ടോ? ഇപ്പം ശ്രീനാഥ് കുറച്ചു മുമ്പ് സൂചിപ്പിക്കുകയും ചെയ്ത ആളുകൾക്ക് അങ്ങനെ ഒരു സ്റ്റിഗ്മ ഉണ്ടോ എന്ന്, ഇതിൽ വല്ലോ അടിസ്ഥാനമുണ്ടോ?
വാഹനം തകരാറിലാവാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ നമ്മൾ അതിനെ എങ്ങനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സാൻഡ്യൂൺസിൽ പോയിട്ട് ആക്സിഡന്റ് സംഭവിച്ച ഒരുപാട് കേസുകൾ എനിക്കറിയാം, മലയാളി സുഹൃത്തുക്കൾ തന്നെ. പക്ഷേ നമ്മൾ ഒരു ഒരു സാൻഡ്യൂൺസിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു മഡ് ടെറൈനിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഒരു മൗണ്ടൻ ക്ലൈമ്പിംഗ് ടെറൈനിലാണെങ്കിലും, ക്രൗഡിങ് ചെയ്ത് കയറേണ്ട ടെറൈനിലാണെങ്കിലും, നമ്മൾ അതാത് ടെറൈനിലേക്ക് ആവശ്യമുള്ള റിക്കവറി ഗിയർ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പോൾ ഡ്യൂൺസിലാണെങ്കിൽ റിക്കവറി ട്രാക്സോ, അല്ലെങ്കിൽ ലോങ് ഷവൽ, പിന്നെ റിക്കവറി സ്നാച്ച് ട്രാപ്സ്, റോപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇത്തരം ടൂളുകൾ എവിടെ ഉപയോഗിക്കണം എന്നുള്ളൊരു ഒരു ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഓക്കെ സ്റ്റക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഗീവ് മോർ ആക്സിലേറ്റർ, ചിലർ വിചാരിക്കുന്ന ഒരുപാട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പുറത്തു വരുന്നതാണ്, ഇറ്റ് വോണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട ഏത് പോയിന്റിലാണ് ഏത് റിക്കവറി ഗിയർ ഉപയോഗിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വണ്ടിക്ക് ഒരു ഡാമേജും ഉണ്ടാവും, നമുക്ക് പുറത്തു വരാൻ പറ്റും.
ഓക്കെ, ഈ ഓഫ് റോഡ് യാത്ര ഈ ഫോർ വീൽ ഡ്രൈവ് ഉള്ള എല്ലാവർക്കും പറ്റുന്ന ഒന്നാണോ ശ്രീനാഥ്, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്?
തീർച്ചയായും എനിക്ക് തോന്നുന്നു ആളുകൾ ഫോർ വീൽ ഡ്രൈവ് വാങ്ങുന്നതിൻ്റെ ഒരു കാര്യം തന്നെ ഇത്തരം യാത്രകളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ഇത് ഇത്തരം കേപ്പബിലിറ്റീസ് അവര് ആസ്വദിച്ചുകൊണ്ട് അതിലേക്ക് ഇൻവോൾവ് ആവാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഓക്കെ, പക്ഷെ ഒരു തവണ പോലും ഓഫ് റോഡ് നടത്താത്തവരുണ്ട് ഫോർ വീൽ ഉപയോഗിച്ച്.
അതെ, ശരിയാണ് പറഞ്ഞത്, ശരിയാണ്. പക്ഷെ കാര്യങ്ങൾ മാറി വരുന്നുണ്ട് അല്ലേ, അവരുടെ ദേ ഗോട്ട് ദ ടൂൾ, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒരുപാട് മറ്റുള്ളവരെ കോപ്പി ചെയ്യുന്നു, അങ്ങനെ പറയുന്നത് ശരിയാണോ അറിയില്ല. ഇനി മറ്റുള്ള ആളുകൾ പോകുന്നത് കണ്ടിട്ട് അതിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ഒരുപാടുണ്ട്.
ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളൊരു പുതിയൊരു രാജ്യത്ത് വരുമ്പോൾ ഇതിലേക്കൊന്ന് ഒരു തുടക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു പലർക്കും ഉള്ളത് അല്ലേ?
അതെ, അതൊരു കാര്യമാണ്. പിന്നെ ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസ് ആണ്, അവര് ഇവിടെ ജീവിതം കെട്ടിപ്പടുക്കുന്ന തിരക്കിലാണ്. അപ്പൊ സമയം ഒരു പ്രശ്നമാണ്. പക്ഷെ എന്നിരുന്നാലും അവരുടെ കൂട്ടുകാരും അല്ലെങ്കിൽ ഫെലോ വർക്കേഴ്സും ഒക്കെ പോകുമ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, അവർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്, ഈസി ആണോ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പൊ ക്ലബിനായാലും ഞങ്ങൾക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ പറഞ്ഞ് റെഡിയാക്കും, യു ക്യാൻ ഡു ഇറ്റ്, സേഫായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, അത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒരുപാട് പേരിപ്പോ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഓക്കെ, നമ്മള് ഒരു ഓഫ് റോഡ് യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ മുൻകരുതലുകളൊക്കെ നമ്മൾ സ്വീകരിക്കണമെന്നൊന്ന് പറയുമോ?
തീർച്ചയായും ഇത്തരം യാത്രകളിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടെറൈനിനെ പറ്റിയുള്ള അവയർനെസ് ആണ്. ഇപ്പോൾ ഡ്യൂൺസ് ആണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ സിൻസൺ ഡെസേർട്ടിൽ പോയിരുന്നു, സിൻസൺ ഡെസേർട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് അവൈലബിലിറ്റി ഓഫ് ഫ്യുവൽ, അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, പിന്നെ അപ്പോൾ നമ്മൾ വണ്ടികളിലാണെങ്കിലും ഫ്രിഡ്ജ് അവൈലബിൾ, ഫ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ കറികളാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ പൊറോട്ട ആണെങ്കിലും, അല്ലെങ്കിൽ റൈസ് ആണെങ്കിലും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസത്തേക്ക് അലോക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. മെയിനായിട്ട് ആ ഒരു ടെറൈനിനെ കുറിച്ചുള്ള അവയർനെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആ ഒരു ടെറൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏത് മാസത്തിലും, ഇപ്പോൾ ഓസ്ട്രേലിയ നമുക്കറിയാം എക്സ്ട്രീം ചൂടുള്ള സമയമുണ്ട്, എക്സ്ട്രീം തണുപ്പായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ ചില സമയങ്ങൾ അത്തരം ടെറൈനുകളിൽ യാത്ര ചെയ്യാൻ സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ, അത് നമുക്ക് ഇഷ്ടംപോലെ ഒരുപാട് ഡാറ്റകൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്, ഡാറ്റ അവൈലബിൾ ആണ് ഒരുപാട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത്തരം യാത്രകൾ ചെയ്ത ആളുകളുടെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അത്ര തീരെ ഐഡിയ ഇല്ല, ഐഡിയ കുറവുള്ള, പരിചയക്കുറവുള്ള ആളുകളാണെങ്കിൽ അവർക്കത് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ.
ഓക്കെ ശ്രീനാഥ്, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഓഫ് റോഡ് യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അവരുടെ വാഹനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കരുതണം, അതൊന്ന് വിശദീകരിച്ചൊന്ന് പറയുമോ?
പറയാം, തീർച്ചയായും. അത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ടെറൈനാണ് ഇതിൽ ഏറ്റവും വലിയൊരു ബിഗസ്റ്റ് എലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെറൈനിന് ആവശ്യമായ, അല്ലെങ്കിൽ അവിടെ നമ്മൾ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റിക്കവർ ചെയ്ത് വണ്ടി സേഫായിട്ട് പുറത്തെടുക്കാനുള്ള എല്ലാ ഡിവൈസും വേണം. ഇപ്പോൾ ഒരു ബിഗസ്റ്റ് ഔട്ട് ബാക്കിലേക്കാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട് ബാക്ക് ഡ്രൈവാണ് ചെയ്യുന്നതെങ്കിൽ, അവിടുത്തെ ഏറ്റവും വൺ ഓഫ് ദി ബിഗസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഫോൺ റിസപ്ഷൻ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാറ്റലൈറ്റ് ഫോൺ നമുക്ക് ആവശ്യമാണ്. അതുപോലെ ബാക്കിയുള്ള റിക്കവറി ഗിയർ, അതിൽ റിക്കവറി ഗിയർ എന്ന് പറയുമ്പോൾ ആളുകൾ പൊതുവേ ചിന്തിക്കുന്ന കാര്യമുണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് നോച്ച് ഗിയർ തന്നെ ഉപയോഗിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കാറുണ്ട്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ്. ഞാൻ പലരോടും പറയാറ്, ഡോണ്ട് സ്പെൻഡ് ടു മച്ച് മണി ഓൺ ഇറ്റ്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക് സാധനം വാങ്ങിയാൽ മതി. സ്റ്റാർട്ട് സംവെയർ, ചെറിയ ചെറിയ ട്രാക്കുകൾ ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് പരിചയമായി കഴിയാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ വലിയ ട്രാക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഹാസിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഒരുപാട് ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ കൂടെയൊക്കെ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ഓഫ് റോഡ് ക്ലബ്ബുകൾ അവരുടെ കൂടെയൊക്കെ കൂടെ പോയി ഇതിനെ ഒന്ന് പരിചയമാക്കി എടുക്കുകയാണെങ്കിൽ ദെൻ അവർക്ക് സ്വന്തമായിട്ട് പോകാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പ് ഇവൻറ്റ്സ് ഒരുപാട് സംഭവിക്കാറുണ്ട് ഇൻ ആൻഡ് അറൌണ്ട് ഓസ്ട്രേലിയ. അപ്പോൾ അതിലൊക്കെ നമുക്ക് പങ്കെടുത്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ ഫാമിലിയായിട്ട് സ്വന്തമായിട്ട് പോകാവുന്നതാണ്. റിക്കവറി ഗിയർ മെയിനായിട്ട് ആവശ്യമുള്ളത് റിക്കവറി ട്രാക്സ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അത് വളരെ പല റേഞ്ചുകളിൽ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. യു ഡോണ്ട് നീഡ് ടു സ്പെൻഡ് ടു മച്ച് മണി ആണ്. ആൻഡ് ദെൻ ഷവൽ അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ സ്പെയർ വീല്, സ്പെയർ ഫ്യൂവല്, ബേസിക്കലി അത്ര കാര്യങ്ങൾ ആവശ്യമുള്ള. വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ വാഹനത്തിൽ എല്ലാ ഗിയറുകളും ഫിറ്റ് ചെയ്ത് എല്ലാ നമുക്ക് എടുക്കാൻ പറ്റുന്ന എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ വെഹിക്കിൾ മാസ് വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു കാരണമാവാം നമ്മളെ മറ്റ് ചില സ്ഥലങ്ങളിൽ, ഇപ്പം മഡ്രൈൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ സ്റ്റക്കായി പോകാൻ അതൊരു കാരണമാവും. അപ്പോൾ എല്ലാ ഗിയറും ഉള്ളതാണോ ഏറ്റവും സേഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീപ്പ് യുവർ വെഹിക്കിൾ ആസ് ലൈറ്റ് ആസ് പോസിബിൾ എന്നുള്ളതാണ് ഒരു ഉത്തരം അതിൽ പറയാൻ പറ്റുക. സോ ആ ഒരു സ്പെസിഫിക് ടെറൈനിലേക്ക് ആവശ്യമുള്ള ഗിയറുകൾ എന്തൊക്കെയാണോ അത് മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഗൂഗിൾ മാപ്സ് പോലെയുള്ള ഡിവൈസസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഒന്നും ഇത്തരം ടെറൈനുകളിൽ വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഓഫ് റോഡ് മാപ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. പിന്നെ ഫ്യുവൽ ഒരു കാര്യമാണ്. ആൻഡ് ദെൻ പിന്നെ ഓഫ്കോഴ്സ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റിക്കവറി ഗിയേഴ്സ്. പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങൾ നമ്മൾ സ്ലൈറ്റായിട്ട് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏകദേശം 2 ഇഞ്ച് 3 ഇഞ്ച് ഒക്കെ ലിഫ്റ്റ് ചെയ്യും. അത് ബെറ്റർ ഡിപ്പാർച്ചർ ആംഗിൾ, അതുപോലെ വണ്ടി മണ്ണിലൊക്കെ പൊതിഞ്ഞു പോകാനുള്ള സാധ്യതകൾ എടുത്തു കളയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മോഡിഫിക്കേഷനാണ്. അതുപോലെ കങ്കാരിസൊക്കെ ഒരുപാടുള്ള നാടാണ് ഇവിടെ, നമുക്കറിയാം. ഇപ്പോൾ റോഡിൽ നമ്മൾ തൊട്ട് മുന്നിൽ പെട്ടുപോയ കങ്കാരി എപ്പോഴും നമ്മൾ നോക്കി എന്താ ചെയ്യേണ്ട അറിയാതെ നിൽക്കാറുണ്ട്. അതിനത് അനിടിക്കല്ലാതെ വേറെ ഒരു വഴിയില്ല. സോ വണ്ടിക്ക് ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടി, അത്തരം സിറ്റുവേഷനിൽ നമുക്ക് വണ്ടിക്ക് ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ബുൾ ബാർ ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ വിഞ്ച് എന്ന് പറയുന്ന വേറെ കാര്യം. പക്ഷേ ഇതൊന്നും ആവശ്യമില്ല, ഇതൊന്നും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഒരു ഒരു ബേസിക് ഡ്രൈവറെ സംബന്ധിച്ചോളം. പക്ഷേ ഒരു ഹാർഡ് കോർ ഡ്രൈവ് ചെയ്യാൻ റെഡി ആകുമ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ യാത്ര വളരെ ഈസിയായിട്ടും അനായാസമായിട്ടും സേഫായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്.
ഓക്കെ, ഈ ഓഫ് റോഡ് യാത്ര എല്ലാവർക്കും പറ്റുന്ന ഒന്നാണോ? പ്രത്യേകിച്ച് കുട്ടികൾക്ക് അങ്ങനെ പ്രായപരിധിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിയമപരമായ കാര്യങ്ങൾ?
നിയമപരമായിട്ട് അങ്ങനെയുള്ളതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞങ്ങളെ ആദ്യത്തെ ഫാമിലി ഒരു ഫസ്റ്റ് ഫാമിലി ട്രിപ്പ് ചെയ്ത സമയത്ത് മോൾക്ക് 1.5 വയസ്സുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഷീ റിയലി എൻജോയ്ഡ് ഇറ്റ്. നമ്മൾ ഓരോ യാത്രകളും കഴിഞ്ഞു വരുമ്പോൾ കുട്ടികളിൽ കാണുന്ന മാറ്റങ്ങൾ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. ശരിക്കും അവര് ദ വേ ദേ ലുക്ക് അറ്റ് തിങ്സിന് അവർക്ക് ഒരുപാട് പറയാനുണ്ട്. നമ്മളുടെ കൂടെ അവർ ചെയ്ത യാത്രയല്ല, അവരും അവരുടേതായ രീതിയിൽ ആ യാത്ര എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട് ഓരോ യാത്രകൾ കഴിയുമ്പോഴും. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ വുഡ് സേ നമ്മൾ കഴിഞ്ഞ യാത്രകളിൽ, ഇപ്പോൾ സിംസൺ യാത്രകളിൽ 1-2 കുട്ടികൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവിടെയുള്ള ഇൻഫർമേഷൻസ് ഒരുപാട് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അവർ വരുന്ന സമയത്ത് ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്, ഇവിടുത്തെ സോയിൽ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അതിനെ അവർക്കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇവന്റ് ആക്കി മാറ്റാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്.
ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു. ഇപ്പോൾ ന്യൂകാസലിന് ചുറ്റുമുള്ള ഓഫ് റോഡ് ട്രാക്കുകളെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ അവിടെ താമസിക്കുന്നത് കൊണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പലയിടത്തും ഒട്ടേറെ ട്രാക്കുകളുണ്ട്. ഇത് കണ്ടെത്താൻ എന്തെങ്കിലും മാർഗങ്ങളോ പ്രത്യേക വെബ്സൈറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
ഞങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ. അപ്പോൾ അവിടെ ആളുകൾ ഒരുപാട് പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത്തരം യാത്രകൾ ചെയ്യുന്നത്. പിന്നെ യൂട്യൂബ് ഈസ് ഒരു നല്ലൊരു മാധ്യമമാണ്. അപ്പോൾ പ്രൊഫഷണലായിട്ട് ഓഫ് റോഡിങ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് പുതിയ സ്ഥലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയി ഫീൽ ചെയ്യുന്ന ഒരുപാട് ട്രാക്കുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇടാറുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് കൂടി ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി അത്തരം ട്രാക്കുകൾ പോകാൻ തോന്നും. പിന്നെ അല്ലാതെ തന്നെ ഓഫ് റോഡ് മാപ്സ്, ഹേമ മാപ്സ് പോലെയുള്ള ഓഫ് റോഡ് മാപ്സുകൾ അവൈലബിൾ ആണ്. അതിനകത്ത് ഒരുപാട് ട്രാക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വഴികളുണ്ട് അത് കണ്ടുപിടിക്കാൻ. പിന്നെ വെബ്സൈറ്റുകളും ഒരുപാട് അവൈലബിൾ ആണ്, പല നല്ല ട്രാക്കുകളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്.
ഓക്കെ, വളരെയധികം നന്ദി ശ്രീനാഥ് ഭാസ്കരൻ. ഒരു ഓഫ് റോഡ് യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഒരു തുടക്കക്കാരൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുമെല്ലാം SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് ഇത്രയും നേരം വിശദീകരിച്ചതിന്
നന്ദി ജോജോ.
ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ ഓഫ് റോഡ് യാത്രകൾക്ക് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ന്യൂകാസിലിലെ ക്ലബ് 9 ഓഫ് റോഡ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ശ്രീനാഥ് ഭാസ്കരനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇത് പൊതുവായ ചില നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക. അപ്പോൾ കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.